2024 June 16 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ടി പി ശ്രീനിവാസിന് നാളെ 80 നിറവ്. ഓരോ ദിവസവും പുതിയ അനുഭവം. ജെ എസ് ഐശ്വര്യ എഴുതുന്നു, മനുഷ്യൻ ശൈശവം മുതൽ ബാല്യം വരെ ജീവിതത്തിന്റെ 7 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുവെന്ന് പറഞ്ഞത് ഷേക്സ്പിയർ ആണ്. ഇതിൽ ഏത് ഘട്ടത്തിലാണ് താങ്കളെന്ന് ടി പി ശ്രീനിവാസിനോട് ചോദിച്ചാൽ, ഞാൻ ഇപ്പോഴും വിശ്രമിക്കാൻ ഇഷ്ടപ്പെടാത്ത കർമ്മനിരതനായ മധ്യവയസ്കനാണ് എന്നാകും ഉത്തരം. 37 വർഷത്തോളം വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മുൻ അംബാസിഡർ ടി പി ശ്രീനിവാസൻ നാളെ 80 നിറവിലെത്തും. കർമ്മ മണ്ഡലത്തിലെ ഉദ്യോഗജനമായ അനുഭവങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം മനസ്സ് തുറക്കുന്നു. ജീവിതത്തിന്റെ ഏറിയ ഭാഗവും ചിലവിട്ടത് നയതന്ത്ര രംഗത്താണ്. മടുപ്പ് തോന്നിയിട്ടില്ലേ? ഓരോ ദിവസവും ഓരോ പുതിയ അനുഭവമായിരുന്നു. 80 കടക്കുന്നതും പുതിയ അനുഭവമാണല്ലോ, അതിനാൽ മടുപ്പ് തോന്നുന്നില്ല. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ഓരോ ദിവസവും എഴുത്തും പ്രഭാഷണങ്ങളുമായി 16 ചിലവിടുന്നു. പല ഭാഷകൾ അറിയാമെങ്കിലും എനിക്ക് നോയുടെ ഭാഷ അറിയില്ലെന്ന് പരിചയക്കാർ പറയും. നയതന്ത്രത്തിലും ജീവിതത്തിലും ആ കഴിവ് അനുഗ്രഹമായി. വിരമിച്ച ശേഷം വഹിച്ച ചുമതലകളും നോ പറയാനറിയാതെ ഏറ്റെടുത്തതാണ്. അതിൽ കുറ്റബോധമില്ല. സിവിൽ സർവീസ് എന്നാൽ IAS മാത്രമാണ് വ്യാഖ്യാനിക്കപ്പെട്ട കാലത്താണല്ലോ IFS തിരഞ്ഞെടുത്തത്. ഞാനൊരു അംബാസിഡർ ആകണമെന്ന് ആദ്യം എന്നോട് പറയുന്നത് അച്ഛൻ പരമേശ്വരൻ പിള്ളയാണ്. 12 ഞാൻ അന്നുവരെ ആകെ കേട്ടിട്ടുള്ളത് അംബാസിഡർ കാറുകളെ പറ്റിയാണ്. അച്ഛനോട് കാര്യകാരണങ്ങൾ തിരക്കാൻ ഭയമായിരുന്നതിനാൽ അംബാസിഡർ ആയിക്കോളൂ എന്ന് നിരുപാധികം സമ്മതിച്ചു. ഫോറിൻ സർവീസ് പരീക്ഷ 1 വിജയിച്ച ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായിരുന്ന ശങ്കരൻ പിള്ളയായിരുന്നു റോൾ മോഡൽ. യൂണിവേഴ്സിറ്റി കോളേജിൽ ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി മാർ ഇവാനിയോസിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരിക്കെ ആദ്യ ചാൻസിൽ തന്നെ സിവിൽ സർവീസിൽ 6 റാങ്ക് കിട്ടി IFS പ്രവേശിച്ചു. IFSന്റെ പകിട്ട് മലയാളികൾ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ടോ? പലർക്കും IFSനെ പറ്റി വേണ്ടത്ര അറിവില്ല. സിവിൽ സർവീസിൽ ഏറ്റവും ആവേശം നിറഞ്ഞ തൊഴിലന്തരീക്ഷം IFSനാണ്. ഓരോ 3 പുതിയ രാജ്യങ്ങളിൽ മനുഷ്യർ ഭക്ഷണം, കുടുംബത്തെയും വിവാഹത്തെയും പറ്റിയുള്ള ആശങ്കകളാണ് പെൺകുട്ടികളെ പിന്നോട്ട് വലിക്കുന്നത്. അവർക്കും രക്ഷിതാക്കൾക്കും IFSന്റെ മേന്മയെ പറ്റി ക്ലാസ് എടുക്കാറുണ്ട്. വിരമിച്ച ശേഷം സിവിൽ സർവീസിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരണമെന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. NSS അക്കാഡമി ഓഫ് സിവിൽ സർവീസസ് ഡയറക്ടറായതും അതുകൊണ്ടാണ്. ഏതു രാജ്യത്ത് പ്രവർത്തിക്കുമ്പോഴായിരുന്നു കൂടുതൽ വെല്ലുവിളികൾ. പ്രവർത്തിച്ച രാജ്യങ്ങളിലെല്ലാം ചെറുതും വലുതുമായ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. അത് ഭാഗ്യമായി കരുതുന്നു. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലം അന്ന് ഞാൻ ഫിജിയിൽ ഹൈക്കമാൻഡ്, അന്നിവിടെ ഇന്ത്യൻ വംശജർക്ക് മേധാവിത്വം ഉണ്ടായിരുന്ന സർക്കാർ പട്ടാള അട്ടിമറിയിലൂടെ താഴെ ഇറക്കപ്പെട്ടു. പട്ടാള ഭരണകൂടത്തെ അംഗീകരിക്കില്ലെന്ന് രാജീവ് ഗാന്ധി തീർത്തു പറഞ്ഞു. നയതന്ത്ര ബന്ധം വഷളായി. ഇന്ത്യക്കാർക്കായി നിലം കൊണ്ട എന്നെ അവിടെ നിന്ന് പുറത്താക്കി. 10 ശേഷമാണ് ഫിജിയിൽ ജനാധിപത്യം പുനഃസ്ഥാപിച്ചത്. പണ്ട് പട്ടാള അട്ടിമറിക്ക് നേതൃത്വം നൽകിയ ഇന്നത്തെ ഫിജി പ്രധാനമന്ത്രിയായ സ്ഥിതി വേനി റബുക്വ പിന്നീടുണ്ടായ കൂടിക്കാഴ്ചയിൽ രാജ്യത്ത് ജനാധിപത്യം കൊണ്ടുവരാൻ ഇന്ത്യയുടെ പരിശ്രമം സഹായിച്ചതായി അംഗീകരിച്ചു. കെനിയയിൽ ഹൈക്കമ്മീഷണറായിരിക്കെ പ്രതിപക്ഷ കക്ഷികളുടെ ആക്രമണം ഉണ്ടായി. തിരഞ്ഞെടുപ്പിൽ ഇന്ത്യക്കാർ പ്രതിപക്ഷത്തിന്റെ പണം കൊടുക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അന്ന് വലതുകാൽ ഒടിഞ്ഞ് ആശുപത്രിയിൽ കിടന്നപ്പോഴും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യമുള്ളതിനാൽ ഭയം തോന്നിയില്ല. ഫാഡ് സമ്മേളനത്തിന് ഇന്ത്യ വേദിയാകുകയാണ്. ഈ അവസരം എങ്ങനെ പ്രയോജനപ്പെടുത്താം? ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ ജനാധിപത്യ രാജ്യങ്ങൾക്ക് പരസ്പര സഹകരണത്തിനുള്ള വേദിയാണ് ക്വാഡ്. ചൈനയ്ക്കെതിരെയുള്ള ആയുധമെന്നതിലുപരി ഇൻഡോ പസഫിക് മേഖലയുടെ സുരക്ഷയ്ക്കും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ക്വാഡ് ഉപയോഗിക്കാം. കോവിഡ് കാലത്ത് ഏഷ്യ പസഫിക് രാജ്യങ്ങളിൽ വാക്സിനുകൾ എത്തിക്കുന്ന ഉൾപ്പെടെ ക്വാഡ് മുൻകൈ എടുത്തു. ക്വാഡിനെ ഒരു മിലിറ്ററി സഖ്യമാക്കാനാണ് US ആഗ്രഹിക്കുന്നത്. എന്നാൽ ചൈനയുമായി അതിർത്തി പങ്കിടുന്നതിനാൽ നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ ആവില്ല. ചൈനയെ ഭയപ്പെടേണ്ടതുണ്ടോ? ചൈനയെ ആദ്യ ശത്രുവായി തന്നെ കണക്കാക്കണം. ചൈന കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് കൊണ്ടാണല്ലോ US കൂടുതൽ അടുക്കുന്നത്. അവരുടെ സേന നമ്മുടേതിനേക്കാൾ 10 ശക്തമാണ്. എല്ലാ കാലത്തും ഇന്ത്യക്കുമേൽ ആധിപത്യം സ്ഥാപിക്കാനാണ് അവരുടെ ആഗ്രഹം. ലഡാക്കിൽ റോഡ് പണിയുന്നതും അരുണാചലിലെ നഗരങ്ങളുടെ പേരുകൾ മാറ്റുന്നതും ഇതേ ലക്ഷ്യം കൊണ്ടാണ്. അവരെ നേരിടാനുള്ള തരത്തിലേക്ക് നാം വളർന്നിട്ടില്ല. US ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ? ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശിച്ചത് വലിയ നേട്ടമായിരുന്നു. ജെറ്റ് എഞ്ചിൻ വരെ നൽകാമെന്ന തരത്തിലേക്ക് സൌഹൃദം വളർന്നു. എന്നാൽ ജോ ബൈഡൻ അധികാരത്തിൽ രംഗത്തെത്തിയ ശേഷം മോദി സർക്കാരിനോട് യു എസ് ശത്രുത മനോഭാവം വെച്ചു പുലർത്തുകയാണ്. ഇവിടെയുള്ളത് ഏകാധിപത്യ ഭരണമാണെന്നും ഇന്ത്യക്കാരെല്ലാം ജയിലിൽ ആണെന്നുമുള്ള വാർത്തകളാണ് പരക്കുന്നത്. ഇവ പ്രചരിപ്പിക്കുന്നതിൽ അധികവും ഇന്ത്യക്കാർ തന്നെയാണ്. ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ ഉപാധ്യക്ഷനായിരുന്നപ്പോൾ വിദേശ സർവകലാശാലകളെ അനുകൂലിച്ചതിന് പഴികേട്ടു. ഇന്നത് സർക്കാർ ബജറ്റിലൂടെ കൊണ്ടുവന്നല്ലോ. അധ്യാപക പരിശീലനം, അടിസ്ഥാന സൌകര്യ വികസനം, ഗവേഷണം എന്നിവയടക്കം 16 നിർദ്ദേശങ്ങളാണ് അന്ന് മുന്നോട്ട് വെച്ചത്. എന്നാൽ സ്വാശ്രയ കോളേജുകളും വിദേശ സർവകലാശാലകളും കൊണ്ടുവരുന്ന നിർദ്ദേശം മാത്രമാണ് അവർ കേട്ടത്. ഞാൻ CIA ഏജന്റ് ആണ്. വേറെ ആരോപണം ഉയർന്നു. കോവളത്ത് വെച്ച് SFI ആക്രമണം നേരിട്ട് ആരെയും കുറ്റപ്പെടുത്താതെ ചിരിച്ചുകൊണ്ടാണ് പുറത്തുവന്നത്. ഇക്കുറി ബജറ്റിൽ വിദേശ സർവകലാശാലകളെ സ്വാഗതം ചെയ്ത് അല്ലാതെ മറ്റു പുരോഗതികളില്ല. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലെ വിപ്ലവാത്മക നിർദ്ദേശങ്ങളെ സർക്കാർ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല. വലിയൊരു നഷ്ടമായിരുന്നു ഭാര്യയുടെ മരണം. ലേഖയുടെ മരണം ജീവിതത്തിന്റെ താളം തെറ്റിച്ചു. വല്ലാത്തൊരു ശൂന്യത കുമിഞ്ഞുകൂടാൻ തുടങ്ങി. അതിനെ അതിജീവിക്കാനാണ് കൂടുതൽ തിരക്കുകളിലേക്ക് പോകുന്നത്. എങ്കിലും ഇനിയൊന്നും ചെയ്യാനില്ല എന്ന ചിന്ത ഇതുവരെ വന്നിട്ടില്ല. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ NDA തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിരുന്നല്ലോ. ഗവർണർ സ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ടോ? പദവികളൊന്നും പ്രതീക്ഷിച്ചല്ല പ്രചാരണത്തിനിറങ്ങിയത്. നരേന്ദ്രമോദി ജയിക്കേണ്ടത് രാജ്യത്തിന് ആവശ്യമായിരുന്നു. സാങ്കേതിക വിദ്യയിൽ പരിജ്ഞാനമുള്ള നാടിനെ സേവിക്കാൻ സന്നദ്ധനായ രാജീവ് ചന്ദ്രശേഖരെ പോലെ ഒരാൾ ജയിക്കാത്തതിൽ നിരാശയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ പിന്തുണച്ചെങ്കിലും അദ്ദേഹം MP എന്ന നിലയിൽ പരാജയമായിരുന്നു. എനിക്ക് ശരിയെന്ന് തോന്നിയത് മാത്രമാണ് ചെയ്തത്. ആരും എന്നെ അതിനെ വിമർശിച്ചിട്ടുമില്ല. ജന്മദിനത്തിൽ ആഗ്രഹിക്കുന്ന സമ്മാനം, സർവീസിലെ അനുഭവങ്ങൾ കോർത്തിണക്കി ഡിപ്ലോമസി ലിബറേറ്റേഡ് എന്ന പുസ്തകം ജന്മദിനത്തിൽ പുറത്തിറങ്ങുകയാണ്. നാളെ ദുബായിലും 23 തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യും. ദുബായിലെ ചടങ്ങ് കോൺസുൽ ജനറലാണ് പ്രകാശനം ചെയ്യുന്നത്. മകൻ ശ്രീകാന്തും ഒപ്പമുണ്ടാകും. മൂത്ത മകൻ ശ്രീനാഥ് US എത്താനാവില്ല. തിരുവനന്തപുരം ഹൈസിന്ധ്യയിൽ ശ്രീ ചിത്തിര തിരുനാൾ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജീവ് ചന്ദ്രശേഖർ പുസ്തകം പ്രകാശനം ചെയ്യും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുഖ്യ അതിഥിയാകും. എന്റെ പുസ്തകം വാങ്ങുന്നതും വായിക്കുന്നതുമാണ് ജന്മദിനത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം. പുസ്തകത്തിലൂടെ സമാഹരിക്കുന്ന പണം കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന് പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കും. 80 വയസ്സിൽ കൂടുതൽ ആഗ്രഹങ്ങൾ പാടില്ലല്ലോ.